ഭാരതീയ ലാവണ്യ ചിന്തയിൽ കാവ്യത്തെയും സംഗീതത്തെയും വാസ്തുവിദ്യയെയും ആധാരമാക്കുന്ന ചർച്ചകളാണേറെ. ഈ ചർച്ചകൾ യഥാക്രമം രസബ്രഹ്മവാദം, നാദബ്രഹ്മവാദം, വാസ്തുബ്രഹ്മവാദം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മശബ്ദവും രസവും ചേർന്ന് നിൽക്കുന്നത് ശ്രദ്ധിക്കുക. രസം എന്ന വാക്കിൽ നിന്നും ആനന്ദത്തെ എടുത്തു മാറ്റാനാവില്ല. ഉപനിഷത്തുകളിൽ തന്നെ ഒരു അതിഭൗതിക ലാവണ്യശാസ്ത്രം അടങ്ങിയിട്ടുണ്ട്. പേജ് 306. ലോകസൃഷ്ടിയുടെ വർണ്ണനകളിൽ നമുക്ക് കാവ്യസർഗത്തിൻ്റെയും ആനുപൂർവിക കണ്ടെത്താം. സാക്ഷാത്കാരകമായ ബ്രഹ്മാനന്ദത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാവ്യാനന്ദത്തിൻ്റെ വിവരണത്തിനും ഉപയോഗിക്കാമല്ലോ എന്ന് നാം അത്ഭുതം കൂറും. ഭാരതീയം രസശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ഉറവ പുറപ്പെട്ടിട്ടുള്ളത് ഉത്തംഗം വിചാര ഗിരിനിരകളായ ഉപനിഷത്തുകളിൽ നിന്നാണ്. രസം പോലെ ആനന്ദവും ഉപനിഷത്തുകളിൽ നിന്ന് വന്ന വാക്കാണ്. ഭാരതീയ കലാശാസ്ത്രം ഐശ്വര്യവും ആത്മീയവുമായ ചിന്തകളിലൂടെ കടന്നുപോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വാസ്തുവാദത്തേക്കാൾ ആത്മവാദത്തോടാണ് അതിന് ചർച്ചയുള്ളത്. ഭാരതീയരുടെ നാട്യചർച്ചകളിൽ നിന്നാണല്ലോ രസസിദ്ധാന്തം ഉരുത്തിരിഞ്ഞു വന്നത് തന്നെ. നാട്യരസം എന്ന വാക്ക് പ്രഖ്യാതമാണ്. നാട്യത്തെ സംബന്ധിച്ച വിവരങ്ങളാണ് ഈശ്വരന്മാരെ പ്രദക്ഷിണം വയ്ക്കുന്നവയുമാണ്. നാട്യം വേദമാണ്. അത് സൃഷ്ടിച്ചത് ബ്രഹ്മാവും. ശിവനാണ് നടനത്തിൻ്റെ ഈശ്വരൻ. വിഷ്ണുവിൽ നിന്നാണ് നാട്യവൃത്തികളുടെ ഉത്പത്തി. ഋക്കിൽ നിന്ന് പാഠ്യവും, സാമത്തിൽ നിന്ന് ഗീതവും, യജുസിൽ നിന്ന് അഭിനയവും, അഥർവത്തിൽ നിന്ന് രസവും കടം കൊണ്ടാണ് ബ്രഹ്മാവ് നാട്യവേദം സൃഷ്ടിച്ചത്. ഭരതൻ എഴുതുന്നു, ജഗ്രാഹ പാഠ്യ ഋഗുദ്വത് സമ്മാഭൂ ഗീതമേവ ച യജുർവേദാനി ഭയൻ രസനാർത്ഥ വണാദാപി. നാട്യം ഒരു ചാക്ഷുസ യജ്ഞമാണ്. സംവാദ സ്വരൂപമായ വൈദിക സന്ദർഭങ്ങളിൽ നാടകത്തിൻ്റെ പ്രാഗ്രൂപം കാണാം. പുരൂരവസും ഉർവശിയും തമ്മിലുള്ള പ്രണയത്തെ സംബന്ധിച്ച വൈദിക കഥ ഇതിന് ദൃഷ്ടാന്തമാണ്. ശതപഥ ഭ്രമണത്തിൽ എത്തുമ്പോഴേക്കും പ്രസ്തുത കഥ കൂടുതൽ നാടകീയമാകുന്നുണ്ട്. ഹരിവംശ പുരാണത്തിലും വായുപുരാണത്തിലും ഇതേ നാടകീയത വായിക്കാം. കാളിദാസിൻ്റെ വിക്രമോർവശീയത്തിൽ ഈ കഥയുടെ സമ്പൂർണ്ണ നാടകീയ ആവിഷ്കാരം സംഭവിക്കുന്നു. ശുക്ലയജുർവേദത്തിൽ നടനെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. ആദിഭാരതൻ എഴുതിയതും ദ്വാദശ സാഹസ്രി എന്നറിയപ്പെടുന്നതുമായ നാട്യഗ്രന്ഥത്തെ സമാശ്രയിച്ച് ഭരതമുനി പിൽക്കാലത്ത് രചിച്ചതാണ് നാട്യശാസ്ത്രം എന്നാണ് സാമാന്യ വിശ്വാസം. നാട്യശാസ്ത്രത്തിൽ 6000 ശ്ലോകങ്ങളാണുള്ളത്. തന്മൂലം ഷഡ് സാഹസ്രി എന്നൊരു സമാന്തരം പ്രസ്തുത ഗ്രന്ഥത്തിലുണ്ട്. പേജ് 307. ഭരതമുനി എന്ന പേര് യഥാർത്ഥമായാലും കൽപ്പിതമായാലും ഇന്നത്തെ ഭരതനാട്യശാസ്ത്രത്തിൻ്റെ കാലം ക്രിസ്തുവിന് മുൻപ് 300-നും ക്രിസ്തുവിന് പിൻപ് 150-നും ഇടയ്ക്കാണെന്ന് അനുമാനിച്ചു കാണുന്നു. ഭാരതീയ സൗന്ദര്യ ദർശനത്തിൽ എപ്പോഴും കടന്നുവരുന്ന വാക്കുകളാണ് ആത്മാവും ശരീരവും. ആത്മാവിൻ്റെ പ്രധാനത്തിൽ ഊന്നുകയാണ് അവർ ചെയ്യുന്നത്. നാട്യത്തിൻ്റെ ശരീരം ഇതിവൃത്തവും ആത്മാവ് രസവുമാണെന്ന് ഭരതമുനി പ്രസ്താവിക്കുന്നുണ്ട്. രസതന്ത്രം. ഭാരതീയ സൗന്ദര്യശാസ്ത്രം ആത്യന്തിക വിശകലനത്തിൽ രസതന്ത്രമാണ്. സൗന്ദര്യത്തിൻ്റെ സർഗതലത്തെയും ആസ്വാദനതലത്തെയും അന്യോന്യം ബന്ധിപ്പിക്കുന്നത് രസമല്ലാതെ മറ്റൊന്നുമല്ല. ഭാരതീയം എന്ന വിശേഷണത്തിന് രസതന്ത്രത്തോളം അർഹമായ ജ്ഞാനശാഖകൾ വിരളമാണെന്ന് ഫ്രഞ്ച് ഇന്തജോളിസ്റ്റായ ലൂയി റെനൌ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോൺ ഡ്യൂയി എഴുതി, വി ഹാവ് നോ വേർഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദാറ്റ് അൺഅമേബിജിബിൾ ഇൻക്ലൂഡ്സ് ദാറ്റ് ഇസ് സിഗ്നിഫൈഡ് ബൈ ദ ടു വേർഡ്സ് ആർട്ടിസ്റ്റിക് ആൻഡ് എസ്തെറ്റിക്. സിൻസ് ആർട്ടിസ്റ്റിക് refers primarily to the act of production and aesthetic to that perception and enjoyment, the absence of term designing the two processes taken together is unfortunate. Rasam enna bharatiya sapna ore samayam ee vivakshidangale velivaakkunnundennu namukku abhimanikkam. Beejam vrikshamoolam aarikkunnathu pole kavitha rasamaanu kavitha heduvaanu ennu Abhinava Guptan parayunnundu. വൃക്ഷത്തിൽ ഫലത്തിനുള്ള സ്ഥാനമാണ് സമാജകരുടെ രസസാധനത്തിനുമുള്ള എന്ന് അദ്ദേഹം സ്പഷ്ടമാക്കുന്നു. കവിസഹൃദയ വ്യാപ്തമായ രസവിശ്വാസമാണ് കാവ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്നും അത് ലൗകിക വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ഭാരതീയ കവി വിംസ്വാംസകർ കാണുന്നു. കവിയെയോ സഹൃദയനെയോ കേന്ദ്രീകരിക്കാതെ ഇരുവരെയും കൂട്ടിയിണക്കുകയാണ് രസശാസ്ത്രം ചെയ്യുന്നത്. റീഡർ റെസ്പോൺസ് അതിപ്രധാനമാണെന്ന് പണ്ടേക്കു പണ്ടേ ഇന്ത്യക്കാർ വിശ്വസിച്ചു പോന്നിരുന്നു. ദൈവത്തിൻ്റെ ഉണ്മയേക്കാളും അനുഗ്രഹങ്ങളെക്കാളും ഭാരതീയർ പ്രാധാന്യം കൽപ്പിച്ചത് മനുഷ്യൻ്റെ ദൈവസാക്ഷാത്കാരണത്തിനാണെന്ന് നമുക്കറിയാം. രസശാസ്ത്രവും ആ വഴി പിന്തുടരുകയാണ് ചെയ്തത്. സാരസത്വത്വം കവി സഹൃദയ വ്യാഖ്യമാണെന്ന് ഭാരതീയർ വിളംബരം ചെയ്യുന്നു. കവിയും കാവ്യവും സഹൃദയനും രസസൂത്രത്തിലെ മൂന്ന് മുത്തുകളാണ്. രസം തന്നെയാണ് നാട്യമെന്ന് അഭിനവ ഭാരതിയിൽ അഭിനവ ഗുപ്തൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കാവ്യവും നാട്യം തന്നെ, അതിൽ പഞ്ചസന്ധികളും മറ്റും ഇല്ലെന്ന വ്യത്യാസമേ ഉള്ളൂ. പേജ് 308. രസാസ്വാദനം കാവ്യത്തിലേ ഉള്ളൂ, ലോകത്തിലില്ല എന്നാണ് അഭിനവൻ അഭിപ്രായപ്പെടുന്നത്. ഭരതമുനിയുടെ പ്രഖ്യാതമായ രസസൂത്രം ഉദ്ധരിക്കാം. വിഭാനുഭാവ വ്യഭിചരി സംയോഗ്രദാസ നിഷ്പത്തി. ഈ സൂത്രത്തിൽ സ്ഥായിഭാവം പരാമൃഷ്ടമാകുന്നില്ല. സംയോഗം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചും രസനിഷ്പത്തി ആരിലാണ് എന്നതിനെക്കുറിച്ചും തർക്കങ്ങളുണ്ട്. തന്മൂലം രസസൂത്രത്തിന് അനേകം വ്യാഖ്യാന ഭേദങ്ങൾ ഉണ്ടായി. അവയിലൂടെയാണ് രസശാസ്ത്രം ഒരു ദർശനമായി വികസിച്ചത്. അഭിനവഗുപ്തൻ്റെ അഭിനവരതിയിൽ അവയുടെ സാരസംഗ്രഹം വായിക്കാം. മമ്മടനും ആ വ്യാഖ്യാനങ്ങളുടെ ഒരു സംക്ഷേപം വരും തലമുറയ്ക്കായി പകർന്നു വെച്ചിട്ടുണ്ട്. ഭട്ടലോലടൻ, ശ്രീശങ്കുകൻ, ഭട്ടനായകൻ, അഭിനവഗുപ്തൻ എന്നീ നാലു കാശ്മീര ദേശീയരാണ് ഭാരതശൂസ്ത്ര വ്യാഖ്യാതികൾ പ്രമുഖർ. ഭട്ടലോടൻ്റെ ഉത്പത്തിവാദം. ലോലടമതം ഇപ്രകാരം സംഗ്രഹിക്കാം. അനുകാര്യത്തിലും അനുകർത്താവിലും സ്ഥിരമായ സ്ഥായിഭാവത്തിന് വിഭാനുഭാവ സഞ്ചാരികളോടുള്ള സംയോഗത്തിൽ നിന്ന് രസം നിഷ്പന്നമാകുന്നു. ഭരതസൂത്രത്തിലെ സംയോഗ ശബ്ദത്തിൻ്റെ അർത്ഥം ഇതാണ്. സ്ഥായിക്ക് ആലംബനോദീപന വിഭാവങ്ങളോടുള്ളത് ജന്യജനക ബന്ധവും അനുഭാവങ്ങളോടുള്ളത് ഗമ്യഗമക ബന്ധവും വ്യഭിചാരഭവങ്ങളോടുള്ളത് പോഷ്യപോഷക ബന്ധവുമാണ്. വിശദീകരിക്കാം. രത്യാദി ചിത്തവൃത്തികളുടെ സ്ഥായിഭാവങ്ങളുടെ ഉത്പത്തിക്ക് ലലനനാദ്യ ലംബാന വിഭാവങ്ങളും ഉദ്ദീപനത്തിന് ഉദ്യാനോദ്ദീപന വിഭാവങ്ങളുമാണ് കാരണങ്ങൾ. കടാക്ഷ ഭ്രൂവീക്ഷേക്ഷാദി അനുഭാവങ്ങൾ രത്യാദി സ്ഥായിഭാവങ്ങളിൽ നിന്നാണ് ജനിക്കുന്നതെങ്കിലും അവയിലൂടെയാണ് രത്യാദി സ്ഥായിധങ്ങൾ പ്രതീകമാകുന്നത്. വിഭാവങ്ങളാൽ ഉത്പന്നവും അനുഭവങ്ങളാൽ പ്രതീതവുമാകുന്നു സ്ഥായി. ഹർഷാദി വിഭാചാരങ്ങളിൽ പരിപുഷ്ടി പ്രാപിച്ച് രസത്തിലെത്തുന്നു.